സുപ്രഭാതം.
250 സിനിമകൾക്കായി 3000 ഗാനങ്ങൾ രചിച്ചു. അവയിൽ 44 സംവിധായകനായി. ഇതിലൊക്കെ വേഷം അണിഞ്ഞു. ഇന്നത്തെ ദിവസം, അതായത് മെയ് 23 ജനിച്ച ഈ അപൂർവ അവതാരം തൃശൂർ സ്വദേശിയാണ്. സരള മലയാളത്തിൽ നമ്മെ കോരിത്തെരിപ്പിക്കാനുള്ള മാസ്റ്ററിൻ്റെ വാക്ചാതുര്യത്തിൻ്റെ തെളിഞ്ഞ ഉദാഹരണവും ഇദ്ദേഹം കൊണ്ടുനടന്ന മൂകവേദനകൾ മുത്തുകളാകാനുള്ള നിമിത്തവും നമുക്ക് പരിശോധിക്കാം. ആദ്യമേ തന്നെ
ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോ ചൂടിക്കുക. ഒരു ഗാനം മാത്രമിൻ ഒരു ഗാനം മാത്രമിൻ ഹൃദയത്തിൽ സൂക്ഷിക്കാ, ഒടുവിൽ നീ എത്തുമ്പോ ചെവിയിൽ മൂള.
കൗമാരത്തിൽ താൻ അകമഴിഞ്ഞ് സ്നേഹിച്ച പെൺകുട്ടിക്ക് വിവാഹപ്രായമായിട്ടും നമ്മുടെ തൃശ്ശൂർക്കാരന് ജോലിയൊന്നും ആകുന്നില്ല. അങ്ങനെ ഇരിക്കെ ബോംബെയിൽ നിന്നും ജോലിക്കാരൻ ചെറുക്കൻ്റെ ആലോചന വരുന്നു. വിവാഹം നടക്കുന്നു. ഭർത്താവിനോടൊപ്പം ട്രെയിനിൽ ബോംബെക്ക് പോകേണ്ട സമയമായപ്പോൾ തൃശ്ശൂർ സ്റ്റേഷനിൽ വണ്ടിക്ക് ചൂളം വിളിച്ച് എഞ്ചിനിൽ ആവി പൊങ്ങിയപ്പോൾ താൻ ഹൃദയത്തിൽ നിന്നും എഴുതിയ പദ്യം ജനലിൻ്റെ കമ്പി അഴികളുടെ ഇടയിലൂടെ കൈമാറി തിരിഞ്ഞു പോകുന്ന കൂട്ടുകാരിക്ക്. ആ പദ്യത്തിൻ്റെ അവസാന വരികൾ ഇങ്ങനെയാണ്: ഏകനായി നിഷ്പന്ദനായി അവ്യക്ത ചിന്താഭാര ദുനനായുരപ്പു ഞാൻ, വായുവോടത് മാത്രം
ഓർക്കുക വല്ലപ്പോഴും.
നാടകഗാനങ്ങളിലാണ് തുടക്കം. അതിൽ പതിവായി വിപ്ലവ ചിന്തകൾ അടങ്ങിയിരുന്നതിനാൽ തിരുവിതാംകൂറിൽ അവ നിരോധിക്കപ്പെട്ടു. പുന്നപ്ര വയലാർ സമരകാലത്ത് വയലാർ ഗർജിക്കുന്നു എന്ന പദ്യം എഴുതിയതോടെ ദിവാനായിരുന്ന സർ സി പി ആളിനെ നാട് കടത്തി. അങ്ങനെയാണ് മദ്രാസി പട്ടണത്തിൽ ചെന്നെത്തുന്നത്. ആകാശവാണിക്ക് ഇടയ്ക്കൊക്കെ ലളിതഗാനങ്ങൾ എഴുതിയിരുന്നതിനാൽ അവർ കോഴിക്കോട്ടുള്ള നിലയത്തിൽ ഉദ്യോഗം വാഗ്ദാനം ചെയ്തപ്പോൾ അവിടേക്ക് സ്ഥലം മാറി. കോഴിക്കോട്ട് ജീവിക്കുമ്പോൾ യാദൃശ്ചികമായ ചില സിനിമാക്കാരുമായി സൗഹൃദം കൂടാനുള്ള അവസരം വന്നപ്പോൾ ജീവിതം മുഴുവൻ അഭ്രത്തിനു വേണ്ടി ഒഴിഞ്ഞു വെക്കാൻ തീരുമാനിക്കുന്നു. വീണ്ടും ചെന്നൈയിലെത്തുന്നു. പിന്നെ അങ്ങോട്ട് സെല്ലിലോഡിൽ അലഞ്ഞിറങ്ങിയുള്ള ജീവിതം സകല മലയാളികളെയും കോൾമേർ കൊള്ളിച്ചുകൊണ്ടാണ്. മാസ്റ്റർ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള ദേശീയ ഫിലിം അവാർഡുകൾ നേടിയ ചില ചിത്രങ്ങൾ കാലത്തിന് അതീതമായിരുന്നതിനാൽ അവ പിന്നീടുള്ള തലമുറകൾക്കും പ്രീതിയേകി. പാട്ടിനെ മനഃശാസ്ത്രത്തിൻ്റെ ഭൂതക്കണ്ണാടി വഴി വിശകലനം ചെയ്താൽ 3 ഘടകങ്ങൾ കാണാം. 1, രാഗവും പല്ലവിയും മറ്റും അടങ്ങുന്ന സംഗീതം. 2, രചനയുടെ ആഴം. 3, പാടുന്നയാളുടെ ശബ്ദം, അതിൻ്റെ മാധുര്യം. ഈ 3 ഏതിനാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ള പതിവ് ചോദ്യത്തിന് കുസൃതി ഉത്തരമേ ഉള്ളൂ: കുട്ടികളുടെ ട്രൈസൈക്കിൾ. 3 വീലിനും തുല്യ പ്രാധാന്യം. സംഗീതം ഓർമ്മയിൽ സ്ഥാനം പിടിക്കാനാവണം. ആ പഴയ പാട്ട് ഓർക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞ് നമ്മൾ ഈണം മൂളിയാൽ ഉടനെ അതിൻ്റെ വരികൾ താനെ ഒഴുകി വരും. വരികളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം മുഖേന കുളിർമ, സാന്ത്വനം, ഭക്തി, ഉന്മാദം, ശോകം എന്നിങ്ങനെ പല വികാരങ്ങൾ നമ്മളിൽ ഉളവാക്കുന്നു. ഒരു ഗാനം യേശുദാസ് പാടുന്നതും മറ്റൊരാൾ ശബ്ദമേകുന്നതും തമ്മിലുള്ള അന്തരത്തെ ഉൾക്കൊള്ളാൻ ഉപമ തന്നെ മാർഗം. ഏതോ ബോർമക്കടയിൽ നിന്നും കിട്ടുന്ന അലുവയും ആൻസിന്റെ അലുവയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. ഒരു കണക്കിന് നോക്കിയാൽ സിനിമാ പാട്ടുകൾ സൃഷ്ടിക്കുന്നത് പദ്യങ്ങൾ രചിക്കുന്നതിലും ബുദ്ധിമുട്ടാണ്. ബാബുരാജും ദേവരാജും ഒക്കെ പണിതെടുത്ത ചട്ടക്കൂട്ടിനുള്ളിൽ ഏറ്റക്കുറവുകളൊന്നുമില്ലാതെ വരികൾ ഒതുങ്ങി നിൽക്കണം. എന്നാൽ ആശയം രംഗത്തിന് ചേരുകയും വേണം. തട്ടാന്മാരെ പോലെ ഊതി ചൂളയിൽ ഉരുക്കി നമ്മുടെ കഥാപുരുഷൻ 24 ക്യാരറ്റ് സ്വർണത്തിൽ കൊത്തിയ ചില രചനകൾ അയവർക്കാം. അത് ബഷീർ തിരക്കഥ എഴുതിയ ഭാർഗവി നിലയത്തിൽ.
മൂടുപട മണിഞ്ഞ മൂക സങ്കല്പം പോലെ മാടി വിളിക്കാതെ നീ വന്നു, മാടി വിളിക്കാതെ നീ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്ക് നാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു.
കേരളത്തിൻ്റെ ജനസംഖ്യ ഇന്നത്തതിൻ്റെ പകുതിയായിരുന്ന കാലത്ത് കാണികളിൽ നിന്നും 75 ലക്ഷം രൂപ വാരിയെടുത്ത ഇ ഭാസ്കരൻ തന്നെ സംവിധാനം ചെയ്ത അന്വേഷിച്ചു കണ്ടെത്തിയില്ല ആ സിനിമയിലെ പാട്ടാണ്.
കായലരികത്ത് വലയറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. കണ്ണിനാലെന്റെ കരളിനുരുളിയിലെണ്ണ കാച്ചിയ നൊമ്പരം, കണ്ണിനാലെന്റെ കരളിനുരുളിയിലെണ്ണ കാച്ചിയ നൊമ്പരം. കൽവിലറിഞ്ഞപ്പോൾ ഇന്ന് ഞമ്മള് കയറ് പൊട്ടിയ പമ്പരം.
രാമു കാര്യാട്ടിന്റെ ഒപ്പം സംവിധാനം ചെയ്ത് താനും അഭിനയിച്ച നീലക്കുയിൽ സിനിമയിൽ കെ രാഘവൻ പാടിയ പാട്ടാണത്. സംഗീതത്തെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സമ്പൂർണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് കുമരകംഗാരൻ.